എസ് എഫ് സ്ക്വാഡിന്റെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനത്തിൽ ഈ അമേരിക്കയിലുള്ള ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്തിന്റെ ജനവും കാണിക്കുന്ന സഹകരണം എല്ലായ്പ്പോഴും വളരെ ബഹുമാനത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതിനായിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ ചുമതലക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്കേ ജോൺസൺ, പാസ്കേ സി ജോൺ, ജോർജ് ഇബ്രഹാം, പി എസ് ഫിലിപ്പ്, മാത്യു തോമസ്, റോബിൻ എന്നീ ദേവദാസന്മാരും ഇന്ന് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ സ്നേഹിതൻ പാസ്റ്റർ രാജൻ ഫിലിപ്പ് അവർകൾ, നമ്മുടെ നേതാക്കന്മാർ പ്രധാനപ്പെട്ട ഒരാളായിരിക്കുന്ന പാസ്കേ ജൈഡസ്, എന്റെ അധ്യാപകരായിരുന്ന പാസ്റ്റർ കെ എം ചാക്കോറുകൾ, പാസ്റ്റർ എം എസ് മുത്തായവറുകൾ, അതുപോലെ ഇന്ന് ഈ സമ്മേളനത്തിലുള്ള ഈ പട്ടണത്തിലെ ഈ രാജ്യത്തിലെ അസംബ്ലി സ്ക്വാഡിന്റെ ശുശ്രൂഷകരായ ബഹുമാനിതരായ ദേവദാസന്മാർ, അസംബ്ലി സ്ക്വാഡ് മാത്രമല്ല മറ്റ് സമൂഹങ്ങളിലും പല ദേവദാസന്മാരുമായിട്ട് സഹോദരി സഭകളിലെ ദേവദാസന്മാരുമായിട്ട് കഴിഞ്ഞ ദീർഘ വർഷങ്ങളായിട്ട് പരിചയപ്പെടാനും സ്നേഹിക്കാനും ലഭിച്ച അവസരത്തിലും ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യും. അതുപോലെ ഇതിന്റെ സ്പീക്കേഴ്സ് ആയിരിക്കുന്ന ബഹുമാന്യരായ ദേവദാസന്മാർ, തമിഴ്നാട്ടിന്റെ സൂപ്രണ്ടായി ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള പാസ്റ്റർ ഇബ്രഹാം തോമസ് അവർ, തമിഴ്നാടിനെ ദൈവം കഴിഞ്ഞ പല വർഷങ്ങളായിട്ടും വളരെ ശക്തമായിട്ട് സുവിശേഷീകരണത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയും അഭിവൃദ്ധിയും ആ സംസ്ഥാനത്തിലെ അസംബ്ലി സ്ക്വാഡിനെ കൈവരിക്കാൻ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ദൈവം വലിയ സഹായം കൊടുത്തു. ആ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ചുമതലക്കാരനായ പാസ്റ്റർ ഇബ്രഹാം തോമസ് ഇന്ന് നമ്മോടുകൂടെ ഉള്ളതിൽ വളരെ വളരെ സന്തോഷം എനിക്കുണ്ട്. അങ്ങനെയുള്ള എല്ലാ ദേവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം മലയാളം ഡിസ്ട്രിക്റ്റിന്റെ നോർത്ത് ഇന്ത്യൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഊന്നൽ കൊടുത്ത് നടത്തുന്ന ബെഥനി ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൽ പാസ്റ്റർ സന്തോഷ് ജോൺ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? സന്തോഷ് ജോൺ, കഴിഞ്ഞ 10 വർഷമായിട്ട് വടക്കേന്ത്യയിലേക്ക് മിഷണറിമാരെ പരിശീലിപ്പിച്ച് അയക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. പ്രധാനമായിട്ടും കേരളത്തിലെ സുവിശേഷ വേലയ്ക്കുള്ള ആളുകൾ ഒരുക്കൽ നമ്മുടെ മറ്റ് സ്കൂളുകൾ നടത്തുന്നു. പ്രധാനപ്പെട്ട നമ്മുടെ വിദയൽ ബൈബിൾ കോളേജ് അതിന്റെ സേവനം ദീർഘ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഈ പ്രിയപ്പെട്ട സന്തോഷം ഇന്നിവിടെ ഉള്ളതിൽ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരെയും അസംബ്ലി സ്ക്വാഡിന്റെ മലയാള ഡിസ്ട്രിക്റ്റിന്റെ അടുത്ത കൺവെൻഷനിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. കേരളത്തിലെ 100 വർഷത്തെ ഒരു സമ്മേളനമായിട്ട് അടുത്ത ജനുവരി 19 മുതൽ 25 വരെയുള്ള തീയതികൾ വേർതിരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരെയും അതിലേക്ക് ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ പ്രവർത്തനം, നമ്മുടെ നാട്ടിലെ സഭകൾ, അതുകൊണ്ട് നിങ്ങളുടെ സഹകരണത്തെ ഞാൻ വിശേഷാൽ ആവശ്യപ്പെടുന്നു, അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ രാജഫിലിപ്പ് പറഞ്ഞതുപോലെ കർത്താവിന്റെ വേലയിൽ ദീർഘ വർഷങ്ങളായിട്ട് അധ്വാനിച്ച ബഹുമാന്യ ദേവദാസി മേരി കോവർ അമ്മയും പ്രിയ ആവശ്യം എന്നും നമ്മോടുകൂടെ ഉള്ളതിൽ ഞാനും വളരെ സന്തോഷിക്കുന്നു. ദൈവം അവരെ കഴിഞ്ഞ വർഷകാലങ്ങളിൽ ഉപയോഗിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം സ്തുതി അർപ്പിക്കുന്നു. ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്മേളനം നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തിയായിട്ട് ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം അതിന്റെ വളരെ അധികാരത്തോടു കൂടി ദൈവത്തിന്റെ ദാസന്മാരിലൂടി നമ്മുടെ അടുക്കലേക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ആ വചനത്തോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ശക്തമായ ആരാധനയും ദൈവം നമ്മൾ നൽകിയിരിക്കുന്നു. എന്നാൽ ഒന്നാമത്തെ അറേഞ്ച്മെന്റ്സ് എല്ലാത്തിലും ഈ കാര്യത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ മികവുകൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാലും ഒരു കാര്യം ഒന്ന് നാം ആരംഭിക്കണം. ഇവിടെ ശക്തമായ ദൈവപ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മി ഇറങ്ങുന്നതിനെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ വാസ്തവത്തിൽ വചനം പറയുന്ന ഇത്തരത്തിലുള്ള ഒരാത്മി നമ്മുടെ മേൽ ഇറങ്ങുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ശുശ്രൂഷയുടെ കാര്യത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കോൺഫറൻസുകൾ എപ്പോഴും വചന ശുശ്രൂഷയിൽ എല്ലാ കാര്യങ്ങളിലും വളരെ മികച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കിടാനായിട്ട് ആത്മാവ് നൽകിയിരിക്കുന്ന പ്രേരണ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം അതിന് 18-ാമത്തെ അധ്യായം നമുക്കറിയാവുന്ന ഒരു വേദഭാഗം എങ്കിലും അത് ഉദ്ധരിച്ചുകൊണ്ട് അല്പ ചില കാര്യങ്ങൾ ഒരു ദൂതായിട്ട് വിളിച്ചു പറയുവാനാണ് എനിക്ക് പ്രേരണയുള്ളത്. ഒന്ന് രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 30-ഉം 31-ഉം വാക്യങ്ങൾ. എന്റെ അടുക്കൽ വരുവിൻ എന്ന സർവ്വജനത്തോടും, അപ്പോൾ ഏരിയാവ് എന്റെ അടുക്കൽ വരുവിൻ എന്ന സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രയേൽ എന്ന പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. 38-ാമത്തെ വാക്യം 37-18. യഹോവേ എനിക്ക് ഉത്തരമനുമേ, നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമല്ലണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു. ദൈവം ഈ വചനങ്ങളാൽ ഇന്ന് ഈ രാത്രി നമ്മെ അനുഗ്രഹിക്കുകയും ദൈവം നമ്മോട് സംസാരിക്കുകയും ചെയ്യുമാറാകട്ടെ. സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യം. നല്ല വിശദീകരണങ്ങളിലേക്ക് ഒന്നും പ്രവേശിക്കാൻ തുനിയാതെ എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഈ ദൂത പറയാൻ എനിക്ക് കിട്ടിയ നിയോഗം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുക. അതിനു മുമ്പില് ഒരാരാധന നടന്നു, ദീർഘനേരത്തെ ആരാധന നടന്നു. പക്ഷേ നേരത്തെ തീരുമാനിച്ചിരുന്ന കാര്യം ഇതാണല്ലോ, തീ കൊണ്ട് ഉത്തരമല്ലെന്ന ദൈവം ദൈവം എന്നിരിക്കട്ടെ. ഞാൻ ടെസ്റ്റ് വെച്ച് മറ്റവർ രാവിലെ തുടങ്ങി ഏതാണ്ട് സന്ധ്യായാഗത്തിന്റെ നേരം വരെ പ്രാർത്ഥിച്ച് വിളിച്ചപേക്ഷിച്ച് അതൊന്നും നടക്കാൻ തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ച് അപേക്ഷിച്ചിട്ടും ഉത്തരമുണ്ടായില്ല, തീറങ്ങിയില്ല. നമുക്ക് പറയാം അത് അന്യ ദൈവങ്ങൾക്കുള്ള ആരാധന, അവിടെ തീറങ്ങിയില്ല. എന്നാൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ തീറങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ സംഗതി അന്യജാതികളുടെ നടുവിലല്ല, ഇത് ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നടന്ന ഒരു സംഭവമാണ്. ദീർഘവർഷങ്ങളിലായി ദൈവപ്രത്യക്ഷതയില്ലാതെ ഇസ്രായേലിന്റെ രാജാവും അവന്റെ ഭാര്യയും ജനത്തെ നടത്തിക്കൊണ്ടിരുന്ന ഇക്കാലത്ത് ദൈവ വിപരീതമായി രാജ്യം പോവുകയും സകലവിധ പാപത്തിലേക്ക് രാജ്യം തിരികുകയും ചെയ്തതിന്റെ നടുവിൽ ദൈവം ആരാണെന്ന് ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ, ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് ആ ജനത്തിന് കാണിച്ചു കൊടുക്കാൻ ദൈവം നിയമിച്ചത് ചെയ്ത നടപടിയാണ് എനിക്കൊന്ന് ഊന്നി പറയാൻ പ്രേരണയുള്ളത്. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം ഇസ്രായേലിന്റെ ഗോത്രസംഖ്യക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു, അതുകൊണ്ട് യാഗപീഠം പണിതു, അവിടെ യാഗം കഴിച്ചു. അപ്പോ യഹോവയുടെ തീ അവിടേക്ക് ഇറങ്ങി. യഹോവയുടെ തീ ഇറങ്ങി എന്ന് പറഞ്ഞാൽ യഹോവയുടെ പ്രത്യക്ഷതയാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. ദൈവം അത് അംഗീകരിച്ചു എന്നാണ് ആ യാഗത്തിന്റെ അർത്ഥം. നമ്മളും ഇവിടെ ദൈവത്തെ അന്വേഷിച്ചു വന്നവരാണ്, ദൈവത്തിന്റെ വചനം കേൾക്കാൻ താല്പര്യത്തോടെ വന്നവരാണ്. ഏറെക്കുറെ യോഗങ്ങളിലും മിക്ക ആളുകളും ഇതിനകത്ത് വന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായവരാണ്. പക്ഷെ നിർബന്ധമായിട്ടും ഈ ഒരു സംഗതി ദൈവത്തിന്റെ അഗ്നി നമ്മുടെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ, നമ്മുടെ കാലത്ത് ഇറങ്ങുകയാണ് ഈ കാലത്തിന്റെ ആവശ്യം. ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ നമുക്കുണ്ട്, ധാരാളം ശുശ്രൂഷകന്മാർ നമുക്കുണ്ട്,
എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. പക്ഷെ ചോദ്യം, ദൈവത്തിന്റെ അഗ്നി നമ്മുടെ മേൽ, നമ്മുടെ സഭയുടെ മേൽ, സമൂഹത്തിന്റെ മേൽ ഇറങ്ങുന്നുവോ എന്നുള്ളതാണ്. അതിനോട് ബന്ധിച്ച് എനിക്ക് പറയാൻ പ്രേരണയുള്ള കാര്യം, ഇടിഞ്ഞു കിടന്ന യാഹോവയുടെ യാഗപീഠം എന്നതിവിടെ പറയുമ്പോ ഓർപ്പിക്കാൻ എനിക്ക് അനുബന്ധിച്ചുള്ള നിയോഗം നെഹെമ്യാവിന്റെ ചരിത്രമാണ്. അതിന് പുസ്തകം 3-ാം അധ്യായം. അവിടെ യെരുശലേമിന്റെ വാതിലുകൾ ചുട്ടും അതിന് മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി മറ്റ് ചിലർ പറഞ്ഞ് തനറിഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ സുരക്ഷിതത്വം പോയി. മതിലിടിഞ്ഞ് വാതിൽ ചുട്ടുകിടക്കുന്നു പറഞ്ഞാൽ ആർക്കും അകത്ത് കയറി വരാം. ആ സുരക്ഷിത മണ്ഡലമില്ലാതെ. മാത്രമല്ല, നെഹെമ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ അപമാനത്തിൽ ജീവിക്കുന്ന സാഹചര്യം. കേട്ട മാത്രയും ഇവിടെ പല ദൂതുകളും പറഞ്ഞതുപോലെ നമ്മൾക്ക് ഒത്തിരി പേർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം, ഏറെ നാൾ ദുഃഖിച്ച് ഉപാസിച്ച് പ്രാർത്ഥിച്ച് ഒരു മനുഷ്യൻ നടപടിയെടുത്തപ്പോ കൂടാനുണ്ടായിരുന്നില്ല. അവൻ ഒരുവൻ ഇതിനു വേണ്ടി ദൈവത്തിന്റെ മുൻപാകെ മുഖം തിരിച്ചപ്പോ ഒരു കാരണവശാലും സാധ്യമല്ലാത്ത കാര്യം രാജാവിൽ നിന്ന് സാധിക്കുകയായിരുന്നു. കാരണം ഈ പട്ടണം പണിഞ്ഞു കൊടുത്താൽ, ഇതിനെക്കുറിച്ച് പരാതി നേരത്തെ പോയിട്ടുണ്ട്, ഈ പട്ടണം പണിതാൽ ഇത് രാജാക്കന്മാരോട് മത്സരിക്കുന്ന പട്ടണമാണ്. ഇത് മറ്റ് രാജാക്കന്മാർക്ക് കീഴടക്കി ജീവിക്കുന്ന ഒരു പട്ടണമല്ല. ഇത് പണിതാൽ പ്രശ്നമാണെന്ന് ഇതിനെതിരെ നേരത്തെ നടപടികൾ പോയതിന് നാട്ടിലും. ഹല്ലേലൂയ. രാജാവ് അവധി കൊടുക്കാൻ പറ്റാത്തവന് അവധി കൊടുത്ത്, പാനമ പ്രവാഹന അങ്ങനെ ലീവ് ഒത്തിരി കാലം കൊടുക്കാൻ പറ്റില്ല, അവൻ അവധി കൊടുത്ത്. ഹല്ലേലൂയ. ശമ്പളത്തോടുകൂടി അവധി കൊടുത്ത്, അവന്റെ യാത്രയ്ക്കുള്ള ചെലവ് കൊടുത്ത്, അവന്റെ വിസാസ് കൊടുത്ത്, ചെയ്യേണ്ട സകല പണികൾക്ക് വേണ്ടിയും കാശ് കൊടുത്ത്, തടിയേൽപ്പിച്ചു കൊടുത്ത്, നടപടികൾ എടുത്ത് അവനെ ഇത്തരത്തിൽ നടത്താൻ ഉള്ള കാരണം ഈ തിരുവരുത്ത് പറയുന്നത് പോലെ അവന് നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമല്ലിത്, ഇത് ദൂരെയുള്ള ഒരു കൂട്ടം ജനത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ ദൈവജനത്തിന്റെ അപമാനം, ദൈവജനത്തിന്റെ തകർച്ച താങ്ങാൻ വരാതെ ഹൃദയവേദനയോടെ നിലവിളിച്ചവരെ നിലവിളിയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അതപ്പോയ നോക്കി നടന്ന് എല്ലാം ആദ്യം ഒന്ന് കണ്ടു. വേറെ ആരെയും കിട്ടിയില്ല. താൻ തന്നെ വെരിഫൈ ചെയ്യാൻ പോയി. പോയപ്പോൾ പണിയുന്ന ഓരോ വാതിലുകളെ കുറിച്ചും കണ്ടിട്ട് അനന്തര നടപടികളിലേക്ക് തിരികെ. ഒത്തിരി വിശദീകരിക്കാനല്ല, ഇന്ന് രാത്രി എനിക്ക് സമയം, എനിക്ക് നിയോഗം. ഒരൊന്ന് രണ്ട് കാര്യം നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. താൻ അവർ നോക്കിയപ്പോൾ പണിയുന്ന 7 വാതിലുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് ആട്ടുവാതിലായിരുന്നു, 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 2-ാമത്തത് മീൻവാതിലാണ്, 3-ാം വാക്യം. കർത്താവിന്റെ ദാസൻ ഡോക്ടർ മാത്യു ജോൺ അതിശക്തമായിട്ട് ആ പണിയെ സംബന്ധിച്ച്, ആ മീൻവാതിലിനെ സംബന്ധിച്ച് സുവിശേഷീകരണം പ്രഖ്യാപിച്ചു. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന ദൂത് അതിശക്തമായി ദൈവത്തിന്റെ ദൂതൻ ദാസൻ ഇവിടെ പറയുകയുണ്ടായി. 3-ാമത്തത് പഴയ വാതിലാണ്, 6. 4-ാമത്തത് 13 താഴ്വര വാതിലാണ്. 5-ാമത്തത് 14 കുപ്പവാതിലാണ്. 6-ാമത്തത് 15 ഉറവുവാതിലാണ്. 7-ാമത്തത് 28 കുതിരവാതിലാണ്. ഈ 7 വാതിലുകൾ പണിഞ്ഞ് അതിനോടനുബന്ധിച്ച മതിലുകൾ നന്നാക്കി എന്നാണ് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതിനെല്ലാം കൃത്യമായ ആത്മീയ അർത്ഥം ഉണ്ട്. ഇന്ന് ദൈവത്തിന്റെ സഭയെ നാം പരിശോധിച്ചാൽ, കഴിഞ്ഞ രാത്രിയും മറ്റും ഇവിടെ ശക്തമായി വിളിച്ചു പറഞ്ഞ ദൂത് സഭയിൽ തിരുത്തേണ്ട കാര്യങ്ങൾ, വ്യത്യാസങ്ങൾ തിരുത്തേണ്ട കാര്യം, സത്യസന്ധമായി ദൈവത്തിന്റെ സഭയെ കുറിച്ച് പരിശോധിക്കുന്ന ആര്, ഏത് പാസ്റ്റർ ആയാലും ഏത് നേതാവായാലും ഏത് വിശ്വാസിയാണെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സഭയിൽ തിരുത്തലുകൾക്ക് മാനസാന്തരത്തിന് നവീകരണത്തിന് സമ്പൂർണമായ ട്രാൻസ്ഫോർമേഷന് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമുണ്ട് എന്നതിനെ നിഷേധിക്കാൻ സത്യസന്ധതയുള്ള ഒരാൾക്ക് കഴിയും. കണ്ണടച്ച് പ്രസ്ഥാനത്തെ കുറിച്ച് വീമ്പറക്കുന്നവർക്ക് മാത്രം ഇതെല്ലാം നന്നായി പോകുന്നു എന്ന് പറയാം എന്നല്ലാതെ ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, തന്നോട് തന്നെ പരമാർത്ഥത പുലർത്തുന്ന ആരും ദൈവത്തിന്റെ സഭയുടെ സ്ഥിതി കണ്ടാൽ ഇന്ന് അത്ര സന്തോഷകരമായ ഒരു സ്ഥിതിയല്ല. ഇതിനകത്ത് അടിയന്തരമായി ഒരു ദൈവപ്രവൃത്തി ഇല്ലെങ്കിൽ ഇന്നത്തെ പെന്തിക്കോസ്തിന് ഇന്നത്തെ തലമുറയെ സുവിശേഷീകരിക്കാനോ ഒരു കാര്യം ചെയ്യുവാനോ കഴിയില്ല എന്നൊരു നിലയ്ക്ക് ഇന്നത്തെ പെന്തിക്കോസ്ത് എത്തി നിൽക്കുന്നു എന്ന് നാം അറിയണം. അങ്ങനെ ശക്തമായി വിശ്വസിക്കുന്ന ഞാൻ ആരാധ്യ, കാരണം ഇന്നത്തെ പെന്തിക്കോസ്തിന് ഒരു ദൈവപ്രവൃത്തി ഇല്ലെങ്കിൽ നമ്മുടെ കാലം കഴിഞ്ഞതുപോലെ ഇരിക്കുന്നു. പക്ഷെ കാലം കഴിഞ്ഞതല്ല, നമ്മെ ജീവിപ്പിക്കാൻ ഇന്നും ദൈവം തയ്യാറാണ്. പക്ഷേ പ്രശ്നമാണ് നടക്കില്ല, ഒരു പണി കൊണ്ട് മാത്രമേ ഇത് നടക്കുകയുള്ളൂ, ഇത് റിപ്പയറിംഗ് മാത്രമേ നടക്കുകയുള്ളൂ. യോഗം കൊണ്ട് എന്നെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, എന്നെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്നൊരു ദൂതല്ല, നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ആട്ടുവാതിലാണ്. ഞാൻ എല്ലാം പറയുന്നില്ല, ഒന്ന് രണ്ട് കാര്യമേ പറയുന്നുള്ളൂ. ആട്ടുവാതിൽ പറഞ്ഞു മൂന്നാമത്തെ കാര്യത്തിന് ഒന്നാം വാക്യം തന്നെയാണ്, അങ്ങനെയാണ് പറയുന്നത്. ആടുവാതിൽ എന്ന് പറയുമ്പോൾ യേശു വിളിച്ചു പറയും യോഹന്നാന്റെ സുവിശേഷത്തിൽ, ആടുകളുടെ വാതിൽ ഞാനാ. പത്താം അധ്യായത്തിന്റെ ഏഴാം വാക്യം, യേശു നല്ല ഇടയൻ എന്ന് പറയുന്ന അധ്യായമാണ് യോഹന്നാൻ പത്താം അധ്യായം എന്ന് മാത്രമല്ല ആ ഇടയനെ വിശദീകരിക്കുന്ന അധ്യായമാണ്. അവിടെ വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. നമ്മൾ കൊച്ചു കൊച്ചു ഇടയന്മാർ, പാസ്റ്റർമാർ, നേതാക്കന്മാർ, യൂത്ത് ലീഡേഴ്സ്, വിമൻ ഡിപ്പാർട്ട്മെന്റ് ലീഡേഴ്സ്, മെൻ ലീഡേഴ്സ്, നമ്മളെല്ലാം കൊച്ചു കൊച്ചു ദേവന്മാർ. ആടുകൾ നമ്മുടേതല്ല, ആടുകൾ അവിടുത്തതാണ്. അവിടുന്ന് നിയമിച്ച കൊച്ചിടയന്മാരായ നമ്മൾ വലിയ ഇടയനെ നോക്കി വലിയ ഇടയൻ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യാനാണ് ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത്. ആടുകളുടെ ഇടയന്റെ വേലയെല്ലാം വിശദമായി അവിടെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാം പറയാൻ ഞാൻ തുനിയുന്നില്ല. ആടുകളെ തീറ്റുകയാണ് പ്രധാനപ്പെട്ട ജോലി. ആടുകൾക്ക് വാതിലായിരുന്ന ഒരു ശത്രുവും കയറി അതിനകത്ത് ഒത്തി ആടിനെ മോഷ്ടിച്ചോട്ട് പോകാതെ അല്ല, ഇതിനകത്ത് തിമിർപ്പ് കയറി ആട് പുറത്തിറങ്ങി ചാടി അപകടത്തിൽ പോകാതിരിക്കാൻ ശത്രുവിന്റെ സകല ശക്തികളെയും കണ്ട് അതിന്റെ സകല പരിപാടികളെയും നിർവീര്യമാക്കുവാൻ ആത്മാധികാരമുള്ളത് പാതാളത്തിന്റെ ശക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനെ കണ്ട് നിർത്തലാക്കുവാൻ ആത്മാവിന്റെ അഭിഷേകം ഉള്ളവരായി ഇതിനെ പോകുന്നു എന്ന് പറയുവാനില്ല. ആളുകളെ മുമ്പിൽ ജീവിച്ച് കാണിച്ച് നടന്നു കാണിച്ച് ഞാൻ എന്താ ജീവിക്കുന്നു എന്റെ കൂടെ വരൂ എന്ന് വിളിച്ചു പറയാ ജീവിത വിശുദ്ധിയുള്ള ഒരു കൂട്ടം ആളുകൾ. മാത്രമല്ല ഇടയന് വേണ്ടിയത് പുതിയ ആളുകൾ, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെയാൾ, ഈ തൊഴുത്തിൽ അങ്ങേ കൂട്ടിക്കിടക്കുന്നത് ഇങ്ങേ കൂട്ടിലാക്കുന്ന സഭാവംശ സമ്പ്രദായമല്ല. ഇതുവരെ കാണാതെ ഇരിക്കുന്നതിനെ കണ്ടെത്തി ഇതിനകത്ത് കൊണ്ടുവന്ന് തീർന്നില്ല. പത്താം അധ്യായത്തിന്റെ പതിനാലാം വാക്യം വായിച്ചാൽ അങ്ങനെ ഒരാട്ടിൻ കൂട്ടവും ഒരിടയനുമാണ് ഇതിന്റെ ഐക്യതയ്ക്ക് ഇതിന്റെ യോജിപ്പിന് നിൽക്കാൻ ദൈവം നിയമിച്ച സത്യസന്ധമായി ഞാൻ ജയത്തൂർ പാസ്റ്റർമാരോടുകൂടെ പ്രസംഗിക്കുന്നു. ആരാണെന്നോ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, പരമാർത്ഥമായി നാം പറഞ്ഞാൽ ശുശ്രൂഷയുടെ അസൽ മണ്ഡലത്തിൽ പുതിയ നിയമ അനുഭവത്തിൽ ശുശ്രൂഷിക്കുന്നു എന്ന് പറയുവാൻ വാസ്തവത്തിൽ നാം കഴിയുക. ശുശ്രൂഷയുടെ മണ്ഡലം ബുദ്ധിയുടെ മണ്ഡലമായില്ലേ, പഠിച്ച മണ്ഡലമായില്ലേ, അറിഞ്ഞ മണ്ഡലമായില്ലേ? അതല്ലല്ലോ ശുശ്രൂഷ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്നതല്ലേ ശുശ്രൂഷ? പിശാചിന്റെ കയ്യിൽ നാളെ പിടിച്ചെടുക്കുന്നതല്ലേ ശുശ്രൂഷ? ഇനി വരങ്ങത്തെ പിശാചി കൊണ്ടുപോകാതെ അതിനെ സൂക്ഷിക്കുന്നതല്ലേ ശുശ്രൂഷ? രോഗം ബാധിച്ചതിനെ വിട്ടുവിക്കുന്നതല്ലേ ശുശ്രൂഷ? രോഗം ബാധിച്ചതിനെ സൗഖ്യമാക്കുന്നതല്ലേ ശുശ്രൂഷ? വിടുതല്ലേ ശുശ്രൂഷ? ജീസസ്, ഹല്ലേലൂയ. ബുദ്ധിമണ്ഡലത്തിന് ചെയ്യാൻ പറ്റില്ല, ഒരു മിടുക്കനും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇത് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം പ്രധാനമാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അസംബ്ലിസത്തോടെ വേദശാസ്ത്ര വിദ്യാഭ്യാസം വളരെ ഊന്നി പറയുന്ന സമൂഹമാണ്, ഞാനിവിടെ പറയുന്ന ആളാണ്. പക്ഷേ ജനത്തിന് വിടുതലിന്റെ മണ്ഡലം അവിടെയല്ല. സ്തോത്രം, ഒന്ന് പരമാർത്ഥമായി പറയൂ. നമ്മൾ തന്നെ കുറേ പേർ ഒരു കാലത്ത് അനുഭവിച്ച ആത്മമണ്ഡലം സഭയ്ക്കകത്തുണ്ടോ? എല്ലാ ആഴ്ചയിലും കാത്തിരിപ്പ് യോഗം നടത്തി, ശനിയാഴ്ചകളിൽ ശക്തി പുതുക്കി, പ്രാരംഭത്തോടെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്ന ആ കാലമെല്ലാം പോയിട്ട് ഇന്ന് ആത്മസ്നാനം പലയിടത്തും അപൂർവമായി തീർന്നിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ മക്കൾ അല്ല പ്രായമുള്ള പലരും ആത്മസ്നേഹം പ്രാപിക്കാതെ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ ഉത്തരവാദിത്വം ആരുടെ മേൽ നിൽക്കും? ജനത്തിന്റെ മേൽ വെക്കണമോ? ശുശ്രൂഷിക്കുന്ന നമ്മുടെ മേൽ വെക്കണമോ? നമ്മുടെ മേൽ തീ ഉണ്ടായിരുന്നെങ്കിൽ ജനത്തിന് ജനത്തിന്റെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ സഹോദരക്കാരെ, ഞാനും നിങ്ങളവരെ ശുശ്രൂഷകളിൽ ദൈവത്തിന് മുമ്പായി ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന ഒരു കാര്യം, നമ്മുടെ ശുശ്രൂഷയുടെ പരാജയമാണ് സഭയുടെ തകർച്ചയുടെ കാരണം എന്ന് ഏറ്റു പറയാൻ ദൈവത്തിന്റെ ദാസന്മാർ തയ്യാറുണ്ടെങ്കിൽ, വീടിനടക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും നമ്മെ സന്ദർശിക്കാൻ ദൈവത്തിന്റെ മനസ്സാണ്. നമ്മളിലൂടെയാണ് ഈ സമൂഹത്തെ ദൈവത്തിന് രക്ഷിക്കാനുള്ളത്. ലോകവ്യാപകമായി ദൈവം ഉയർത്തിയ നമ്മുടെ ഈ സമൂഹം, വളർച്ച തന്ന ഈ സമൂഹം സമൂഹമായിരിക്കാനല്ല, സംഘമായിരിക്കുവാനല്ല ദൈവത്തിന്റെ അഗ്നി ഈ രാജ്യത്ത് കത്തിക്കുവാൻ, ആത്മാവിന്റെ വ്യാപാരം ജനത്തിനായി പകരുവാൻ നിയോഗിച്ച നമ്മുടെ ശുശ്രൂഷയുടെ പരാജയം സംബന്ധിച്ച് അനുവദിക്കുവാൻ, ഏറ്റു പറയുവാൻ, ഉപവസിക്കുവാൻ, മറഞ്ഞു തരുവാൻ അഭിമാനം നോക്കിയിരിക്കാതെ, ആരെയും കുറ്റം പറയാതെ നേതാക്കന്മാരായ ഞങ്ങളും നിങ്ങളും നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ മുമ്പാൽ വീണ് ദൈവത്തോട് പറയുമോ, ദൈവമേ പണ്ടത്തെ കാലം ഞങ്ങൾക്കൊന്ന് മടക്കി തന്നോ, കേവലം പണ്ടത്തെ കാലമല്ല അപ്പോസ്തലന്റെ കാലം ഞങ്ങളുടെ മടക്കി തന്നോ, സത്യം കൂടുതൽ അറിയുമ്പോൾ അതിന്റെ യാഥാസ്ഥിതികത്വം കൂടുതൽ വിശ്വസിക്കേണ്ടി വരുമോ? ഇന്നത്തെ നവീന കാലത്തിന്റെ ഓരോരോ പോക്കിൽ പോകാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതിന്റെ ശക്തി യാഥാർത്ഥ്യമാണ്. അതില്ലാത്തതുകൊണ്ട് നമ്മൾ പല ഒഴിവ് കഴിവുകൾ വാസ്തവത്തിൽ പറയുകയാണ് എന്നതല്ലേ സത്യം? പക്ഷേ ഇതിന് മറുഭാഗം കൂടി ഞാൻ വിളിച്ചു പറയട്ടെ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ പെന്തക്കോ സമൂഹത്തെ കുറിച്ച് ദൈവത്തിന് പറയാനുള്ള മറ്റൊരു കാര്യം എനിക്ക് മറുഭാഗം വിളിച്ചു പറയുവാനുള്ളത്, ഇടയിലും ആടും തമ്മിലുള്ള ബന്ധം വേണ്ട വിധത്തിൽ അറിയാൻ മേലാത്ത സ്ഥിതിയാണ് പെന്തിക്കോസ്തിനുള്ളത് എന്ന ഒരു 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 വിശ്വാസമാണ് എനിക്കുള്ളത്. എന്ന് ഞാൻ പറഞ്ഞാൽ തെളിച്ചു പറയണം. എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യം വേദവസ്ത്രം പറയും. ഞാൻ വിശ്വസിക്കും, നമ്മൾ പ്രസംഗിക്കുന്നു. പക്ഷേ അത് കേട്ടിട്ട് പല പെന്തിക്കോസ്തുകാരുടെയും ധാരണ എല്ലാവരും പുരോഹിതന്മാർ, വിശ്വാസി പുരോഹിതൻ, പാസ്റ്റർ പുരോഹിതൻ, പിന്നെ വാട്ട് ഈസ് ദി ഡിഫറൻസ് എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയല്ലേ ബഹുഭൂരിപക്ഷം ഇടങ്ങളിൽ നിലകൊള്ളുന്നത്? സത്യമുണ്ടോ? ഇതെല്ലാം സത്യമായിരിക്കുമ്പോ തന്നെ അതിന്റെ അർത്ഥം എല്ലാവർക്കും ദൈവത്തിന് അടുക്കൽ വരാനുള്ള അവകാശമുണ്ട്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശം ഉണ്ട്, എല്ലാവർക്കും ഒരു പൗരോഹിത്യ വേലയുണ്ട്. അതെന്താണ് പത്രോസ് പറയുന്നു? അവരുടെ സൽഗുണങ്ങളെ ആരോടും ഘോഷിക്കുന്ന ജോലി നമുക്കുണ്ട്. പക്ഷേ അവരെ ഒരുക്കാൻ, അവരെ തയ്യാറാക്കാൻ ദൈവം സാധിക്കും. പ്രത്യേകം നിയമിച്ച ശിശൂഷന്മാരുണ്ട് എന്നുള്ള ദൈവവചനത്തിൽ സത്യം. അധ്യായത്തിന്റെ 11-16 വരെയുള്ള വാക്യങ്ങളിൽ സ്തോത്രം, സഭയുടെ നേതൃത്വം, സഭയുടെ ശുശ്രൂഷ വളരെ വളരെ പ്രധാനമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നേതാവിന്റെ പക്കൽ ആത്മശക്തി ഉണ്ടെങ്കിലേ ആ ജനത്തിന്റെ പക്കൽ ആത്മശക്തി വരികയുള്ളൂ. സഭാ ശുശ്രൂഷകന് ജനത്തെ വേണമെങ്കിൽ കൊല്ലാം, പക്ഷെ ജനത്തെ ജീവിപ്പിക്കാൻ തനിക്ക് കഴിയും. തന്റെ കഴിവുകൊണ്ടല്ല, കൊല്ലുന്നത് തന്റെ കഴിവുകൊണ്ട്, പക്ഷെ ജീവിപ്പിക്കുന്നത് തന്റെ വ്യാപരിക്കുന്ന ഇന്ന് പല കൂട്ടങ്ങളിൽ എല്ലായിടത്തുമല്ല ദൈവത്തിന്റെ ജനം സത്യമായി ദൈവത്തെ ആരാധിക്കുന്നവർ, വിശുദ്ധമായി ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തെ അന്വേഷിച്ച് മാത്രം ദൈവസഭയിൽ വരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ സത്യം. അവർക്ക് സഭയിൽ വേറെ ഒന്നും നേടാനില്ല. അവർക്ക് വേണ്ടത് ദൈവത്തെ കാണണം, ദൈവത്തിന്റെ കൃപ അനുഭവിക്കണം. വേറെ എന്താണ് അവർക്ക് പ്രാപിക്കാവുന്ന സഭയിൽ നിന്ന്? സഭയിൽ അവർക്ക് വേറെ നേട്ടമില്ല. ദൈവത്തെ കിട്ടിയില്ലെങ്കിൽ അവരുടെ ജീവിതം മുഴുവൻ നഷ്ടം. ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ച് വേദനയോടെ വരുന്നവർക്ക് ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധി ആ ആഴ്ച കിട്ടാതെ മടങ്ങിപ്പോയെങ്കിൽ ആകെ തകർച്ചയിലേക്ക് പോകുന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഇതിനകത്തുണ്ട്, അവരാണ് സഭയെ ഭരിക്കുന്നത്, അവരാണ് സഭയെ നിയന്ത്രിക്കുന്നത്. ബലവാന്മാരായ ചിലർ പ്രബലത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബലഹീനമായതിനെ ഉപദ്രവിക്കുന്നു, അന്വേഷി വിളിക്കുന്നു, നല്ലൊന്നാം തരം മേച്ച് തനിക്കിഷ്ടമുള്ള, ഞാൻ പ്രവാചകന്റെ വാക്ക് പറയാം, തനിക്കിഷ്ടമുള്ളത് തിന്നിട്ട് ബാക്കിയുള്ള ചവിട്ടിക്കളയും. തനിക്ക് വേണ്ട വെള്ളം കുടിച്ചിട്ട് ബാക്കിയാരും വെള്ളം കുടിക്കാതിരിക്കാൻ കലക്കി കഴിയും. ഇത്തരം കുറെ ആളുകൾ ഇതിനകത്തുണ്ട്. അവർ പാസ്റ്റർമാരെയും ഭരിക്കും, അവരുടെ റോളാണ്. പക്ഷേ സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിന്റെ വചനം പരിശോധിക്കും. ദൈവം സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ഈ വേദവസ്ഥയുടെ ഭാഷയിൽ ആ സഭയുടെ ശുശ്രൂഷകനോടാണ് ദൈവം സംസാരിക്കുന്നത്. സഭയ്ക്ക് വേണ്ടിയുള്ള ദൂത് ദൈവം ഏൽപ്പിക്കുന്നത് വെളിപ്പാടുത്തരത്തിന്റെ ഭാഷ നോക്കൂ. എഫ് എസ് എസിലെ സഭയുടെ ദൂതനല്ല, സ്മൃതിയിലെ സഭയുടെ ദൂതനല്ല, അവരുടെ കമ്മിറ്റിയോടല്ല ദൈവം സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കുന്നത് ദൈവത്തിന്റെ ദാസനോടാണ്, ദൈവത്തിന്റെ അഭിഷിക്തനോടാണ്. എല്ലാവരും ആ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. തന്റെ ജനത്തിൽ സഭയെ നടത്തുന്നവരുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ഇടയ ശുശ്രൂഷയിൽ പാകപ്പെടാൻ പറ്റിയ, നേതൃത്വ ശുശ്രൂഷയിൽ പാകപ്പെടാൻ പറ്റിയ ധാരാളം പേരുണ്ടെന്നുള്ള സത്യമാണെങ്കിലും ഒരു കുരുക്കത്തോ ദൈവം സംസാരിക്കണോ? അവരുടെ ഇടയൻ ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാണോ? വിധേയപ്പെടാൻ തയ്യാറാണോ? തന്നോടെ ദൈവം സംസാരിക്കും. ആ തന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം എന്നെടുത്ത് പറഞ്ഞ വ്യക്തികളെ ഇഷ്ടമല്ല, താല്പര്യമല്ല, ദൈവത്തിന്റെ ഇഷ്ടം പ്രവാചക ശബ്ദമായി വിളിച്ചു പറയുന്ന കൂടാണ് ദൈവത്തിന്റെ സഭയിൽ കേൾക്കേണ്ടത്. അത് കേൾക്കാൻ ദൈവത്തിന്റെ സഭ തയ്യാറായി നിന്നാൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ മഹത്വം എന്നും സഭയിലറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സമൂഹത്തിൽ എത്ര ജനത്തിന്റെ നാട്ടിൽ അപമാനം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇത്തരം കാര്യങ്ങൾ നിമിത്തം നമ്മുടെ സഭകൾ ഭിന്നിച്ച് ഉണ്ണിച്ചവർ മാറി. ഇത് കൂടെ കൂടെ ഹിന്ദിക്കോസ് സഭയുടെ മലയാളി സഭയുടെ സ്വഭാവമായി മാറിയിരിക്കുമ്പോൾ ഇതൊരു കൂട്ടർ അഭിമാനമായി തോന്നുമെങ്കിലും ഇത് അഭിമാനമല്ല, ഇത് ദൈവത്തിന്റെ സഭയ്ക്ക് അപമാനമാണ്. ആ അന്തസ് തെറ്റാണ്. ദൈവത്തിന്റെ സഭ പിളർത്താനുള്ളതല്ല, ദൈവത്തിന്റെ സഭ ഒന്നിച്ചു നിൽക്കാനുള്ളതല്ല. ദൈവത്തിന്റെ ദാസന്മാർക്ക് ആത്മാവിൽ ശുശ്രൂഷിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവസഭയിൽ ഉണ്ടായേ തീരുകയുള്ളൂ. ദൈവത്തിന്റെ അൽമത്താൽ വിളിച്ചു പറയുകയുള്ളൂ. വിളിച്ചു പറയട്ടെ, നമ്മുടെ ദൂതന് ശാപമായി മാറി എന്നും നാം സമർത്ഥിക്കാൻ പറ്റുള്ളൂ. പാപത്തെ പാപം വിളിച്ചു പറയുവാൻ നമ്മൾ പലപ്പോഴും തയ്യാറല്ല. നമ്മൾ പലതും നോക്കുന്നു, നമ്മൾ സാഹചര്യത്തെ നോക്കുന്നു, നമ്മൾ ചുറ്റുപാടും നോക്കുന്നു. വചനത്തെ വചനങ്ങളെ വ്യാഖ്യാനിക്കാതെ, വചനത്തെ കൃത്യാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാതെ നമ്മൾ പറയാം കോണ്ടെക്സ്റ്റുവൽ ഇന്റർപ്രിറ്റേഷൻ ആണ്. ഇന്റർപ്രിറ്റേഷൻ കോണ്ടെക്സ്റ്റുവൽ അല്ല. ഇന്റർപ്രിറ്റേഷൻ സത്യമായി എന്ത് വചനം പറയുന്നു അത് ഇന്റർപ്രിറ്റ് ചെയ്യണം, അത് ആപ്ലിക്കേഷൻ ആണ് കോണ്ടെക്സ്റ്റിൽ ബന്ധപ്പെടുത്തുന്നത്. അല്ലാതെ കോണ്ടെക്സ്റ്റുവൽ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു വചനത്തിൽ ഇന്റർപ്രിറ്റേഷൻ ഇല്ല. പണ്ട് ദൈവത്തിന്റെ വചനം എന്ത് പറഞ്ഞോ അത് സത്യം. പണ്ട് വിശുദ്ധി എന്ന് വചനം പറഞ്ഞത് വിശുദ്ധി. പണ്ട് പാപം വചനം പറഞ്ഞത് പാപം. നിങ്ങളുടെ സമൂഹം അതിന് വിപരീതമായി പോകുന്നത് കൊണ്ട് എല്ലാവരെയും കൂടി അക്രോമഡേറ്റ് ചെയ്യാൻ ഒരു കോംപ്രമൈസ് നമുക്കെത്തിയത് സഭയിൽ പാപം കടക്കാൻ തയ്യാറായില്ലേ. ശക്തമായി ദൂരം വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയാത്ത ഒരു മണ്ഡലം ഉണ്ടായിട്ടില്ലേ. അതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തോട് ഇന്ന് രാത്രിക്കാലം എനിക്ക് ആത്മാവിനാൽ വിളിച്ചു പറയുവാനുള്ള തോന്നുന്നത് ഈ വാതിലൊന്ന് പണിയാൻ പാസ്റ്റർമാരും നേതാക്കന്മാരും ജനവും ഒത്തുകൂടി തീരുമാനമെടുക്കാൻ ദൈവത്തിന്റെ പുറത്തുണ്ടാകും. ഇത് ചെയ്യാതെ നമ്മൾ എത്രയോ നടത്തിയാലും ഏതെല്ലാം പ്രസംഗികളോട് പ്രസംഗിച്ചാലും ഏത് രാജ്യത്തിൽ നാളെയാക്കുമെന്നാലും അഗ്നിയറങ്ങില്ല. ഈ ആലപീഠം പണിയേണ്ടത് പണിഞ്ഞെങ്കിൽ മാത്രമേ തീയറങ്ങുകയുള്ളൂ. പ്രസംഗികൾ കൈവരിക്കുന്നതല്ല, ഉള്ളിൽ നിന്ന് ഈ നാളുകളിൽ ഉണ്ടാകുമോ? ദൈവമേ, പെന്തിക്കോസിന്റെ അന്നത്തെ അനുഭവം, അന്നത്തെ ശക്തി, ഞാൻ പറഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിലല്ല, ഒന്നാം നൂറ്റാണ്ടിൽ വ്യാപരിച്ച വ്യാപാരം. ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോൾ ഭൂതം നിലവിളിക്കുന്ന ഒരു സ്ഥിതി, തിരികരസി ശരീരത്തിൽ ദൈവശക്തി ഒഴുകുന്ന ഒരു സ്ഥിതി. ഈ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലെടുത്ത വാതിൽ കുതിര വാതിലാണ്, ജയത്തിന്റെ വാതിലാണ്. കുതിര ജയത്തെ ആണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഹല്ലേലൂയ. തോറ്റ ഒത്തിരി ഒത്തിരി മണ്ഡലങ്ങളുണ്ട്, പക്ഷെ ഒരു മണ്ഡലം. കഥാദാസ് ഡോക്ടർ മാത്യു ജോർജ് കഴിഞ്ഞ ദിവസം ദൈവ സ്നേഹം കുറഞ്ഞു പോയതിനെ സംബന്ധിച്ചു പറഞ്ഞു. അതെല്ലാം കുറഞ്ഞു പോയി. എന്നാൽ മറുഭാഗത്ത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞു പോയത് പരമാർത്ഥമല്ലെന്ന് പറയാൻ പറ്റുമോ?
ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സഭയിൽ ആത്മാർത്ഥമായി എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ മുഴുവൻ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയാൻ നിങ്ങൾ ആരെ വിശ്വസിക്കുന്നു? എല്ലാ ഭാഷമാരെ വിശ്വാസമാണ്. ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു എന്നൊരു നില ഇന്നത്തെ സമൂഹത്തിൽ
തിരിച്ചിരിക്കുന്നില്ലേ?
ശ്യാമൻ പറഞ്ഞതുപോലെ പണ്ടത്തെ മുത്തം മാറി സ്നേഹത്തിന് പകരം ഈ പറഞ്ഞ പോലെ കൈ തരുന്ന മുത്തത്തിൽ കാര്യത്തെ തട്ടുമ്പോൾ തട്ടി കൈ മറ്റവരുടെ കയ്യിൽ ഇരിക്കുമ്പോ തന്നെ നിലത്തിൽ വീഴുന്ന സ്ഥിതിയിൽ ഇന്നത്തെ പെന്തിക്കോസ് സമൂഹം ഇന്നത്തെ ചെയ്താൽ അത് സത്യം എത്തിയിരിക്കുന്നുണ്ട്. നമ്മൾ സ്നേഹമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? നമ്മൾ യോഗത്തിൽ വന്നിരിക്കെ എങ്ങനെയെങ്കിലും ഒരുവരെ ഒതുക്കിക്കളയണം എന്ന ചിന്തയിൽ ആളുകളിരുന്നാൽ ദൈവത്തിന് തീയറങ്ങുമോ? ആരുടെ നിലവിൽ ഇത് ഒരുത്തന്റെ കുറ്റം മാത്രമോ, ഇതൊരു വ്യക്തിയുടെ പ്രശ്നം മാത്രമോ? സത്യം പറയുമ്പോൾ നമ്മുടെ സമൂഹ പ്രശ്നമല്ലേ എന്ന് അല്ലേ? പരമാർത്ഥം പറയും സമൂഹ പ്രശ്നമല്ലേ, എന്റെയും നിങ്ങളുടെയും പ്രശ്നമല്ലേ? ഇതിന് പരിഹാരം വരുത്താൻ ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയുടെ കത്തി ഇറക്കി അതിശക്തമായ സർജറി നടത്തി എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളെ ആത്മാവ് ഒരു ശസ്ത്രക്രിയ സന്ദർശിച്ചു സന്ദർശിക്കും. തെറ്റ് സംബന്ധിക്കാൻ തയ്യാറാണെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്നതിന് അപ്പുറമല്ല. പക്ഷേ ഇന്ന് രാത്രി വാവിട്ട് നിലവിളിച്ചു സോറി ഗോഡ്, സ്നേഹം പോയിപ്പോയി നിയമേ, സ്നേഹിക്കാൻ നമ്മൾ പറ്റുന്നത് നിയമേ, ആ ക്രൂശിന്റെ സ്നേഹം ദയവായി ഇതിനകത്തൊന്ന് ഇറക്കി തരണം. എനിക്ക് മേലാത്തടത്ത് അങ്ങനെ സ്നേഹം എങ്ങനെയൊന്ന് നിക്ഷേപിച്ചു ഒന്ന് തിരുത്താൻ തയ്യാറാകും. നമ്മൾ ഒന്നിച്ചാൽ, നമ്മൾ സ്നേഹിച്ചാൽ തീയറങ്ങില്ലേ? തീവിന് പേര് ആർക്കും യോഗത്തിൽ ഇന്ന് രാത്രി ഒന്നലി വിളിക്കാൻ ഒന്നായിരിക്കണമേ കാല